പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കുന്നുവെങ്കിൽ അതിപ്രകാരമാണ്: മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഈ ഭാഗം വളരെയേറെ സംശയം ഉളവാക്കിയിട്ടുള്ള, വാദപ്രതിവാദങ്ങൾ ഉളവാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ അധ്യായത്തിൽ പ്രത്യേകിച്ചും ഈ വാക്യം പഠിക്കുവാൻ പലരും ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതിനോടകം തന്നെ എത്ര എത്ര പേർ ഈ ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിക്കുന്നതാകുന്നു എന്ന് ചോദിച്ച് എനിക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ടെന്നറിയാമോ? അന്തമില്ലാത്ത വിധം ചർച്ചകൾക്ക് കാരണമായിട്ടുള്ള ഒരു വിഷയമാകുന്നു ഈ ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും എന്നുള്ളത്. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെക്കുറിച്ചാകുന്നു എന്ന് അനേകം നല്ല ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനൊരു ചിന്താഗതി അംഗീകരിക്കുവാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് നല്ല ദൂതന്മാരാണെങ്കിൽ ഇങ്ങനൊരു പാപം അവർ ചെയ്യില്ല. തെറ്റിപ്പോയ ദൂതന്മാരാണെങ്കിൽ അവരെ ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയുമില്ല. അതുമാത്രമല്ല, ഈ ബന്ധത്തിലൂടെ ഉണ്ടായത് വെറും മനുഷ്യരാണല്ലാതെ ആരൊക്കെയോ പഠിപ്പിക്കുന്നത് പോലെ രാക്ഷസന്മാരല്ല. ഇങ്ങനൊരു ബന്ധത്തിലൂടെയാണ് അധികായകന്മാരുണ്ടായത് എന്ന് ഊഹിക്കുവാൻ കാരണം എന്തെന്ന് എനിക്കറിയില്ല. അതിനൊരു ന്യായവും ഇവിടെ കാണുന്നില്ല. ഇതേ അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നമുക്ക് ഈ കാര്യം കുറെ കൂടി വിശദമായി ചിന്തിക്കാം. അതുവരെ ക്ഷമിക്കുമല്ലോ. മൂന്നാം വാക്യം നോക്കിക്കാട്ടെ. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡൻ തന്നെയല്ലോ. എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരളി ചെയ്തു. നോഹ 120 വർഷം പ്രസംഗിച്ചിരിക്കുമെന്നത്രേ നാം വിശ്വസിക്കുന്നത്. ആ സമയം അത്രയും ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. നോഹയുടെ കാലത്ത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരോട് വാദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യർ ആത്മാവിന് ചെവി കൊടുത്തില്ല. പത്രോസിൻ്റെ 1 ലേഖനം 3 അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. പത്രോസ് ഇതെഴുതുമ്പോൾ ഈ ആത്മാക്കൾ തടവിലായിരുന്നു. എന്നാൽ നോഹയുടെ കാലത്ത് അവർ പ്രസംഗിച്ചു. ഇത് എങ്ങനെ അറിയാമെന്നല്ലേ താങ്കൾ ചോദിച്ചത്? അടുത്ത വാക്യം തന്നെ ശ്രദ്ധിച്ചേ. പത്രോസിൻ്റെ 1 ലേഖനം 3 അധ്യായത്തിൻ്റെ 20 വാക്യം: പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നു വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. എന്നായിരുന്നു അവർ അനുസരണം കെട്ടിരുന്നത്? നോഹയുടെ സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ ഇരുന്നപ്പോൾ, അതെ, ആ 120 വർഷങ്ങൾ ദൈവം അവർക്ക് വേണ്ടി കാത്തിരുന്ന ആ വർഷങ്ങൾ. 4 വാക്യത്തിൽ നാം വായിക്കുന്നത്: അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതനകാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഇവിടെ നാം വായിച്ചത് അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു എന്നത്രേ. എന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരുടെയും മനുഷ്യ പുത്രിമാരുടെയും സന്തതികളാകുന്നു എന്നിവിടെ പറയുന്നില്ല. അവരുടെ മക്കളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഇവരാകുന്നു പുരാതനകാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. മല്ലന്മാർ വേറെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പുത്രന്മാരുടെയും മനുഷ്യപുത്രിമാരുടെയും സന്തതികളായി പറഞ്ഞിരിക്കുന്നവർ വീരന്മാരാണ്, കീർത്തിപ്പെട്ട പുരുഷന്മാർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാക്ഷസന്മാരെക്കുറിച്ചോ അമാനുഷികരെക്കുറിച്ചോ ഒന്നുമല്ല, അവർ മനുഷ്യരായിരുന്നു. ഇവിടെ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ഈ പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ഇത് അർത്ഥമാക്കുന്നത് ഈ സന്തതികൾ പ്രഗത്ഭരായ വ്യക്തികളാകുന്നു എന്ന് മാത്രമാണ്, വീരന്മാർ. മനുഷ്യ സ്വഭാവത്തിന് വലിയൊരു കഴിവുണ്ട്. ഭയങ്കരവും അതിശയവുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വലിയ സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ എങ്ങാണ്ട് ചവറ്റുകൊട്ടയിൽ നിന്നോ കടൽ ചെടിയിൽ നിന്നോ ഏതോ മരത്തിൽ ചാടിക്കളിച്ചിരുന്ന മൃഗത്തിൽ നിന്നോ ഒക്കെ വന്നു എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അന്ധതയാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരിണാമം എന്നത് ഒരു സിദ്ധാന്തം മാത്രമാകുന്നു, അതിൻ്റെ ഫലം എന്ന് പറയുവാൻ സത്യത്തിൽ ഒന്നുമില്ല. മറ്റേതൊരു തത്വശാസ്ത്രത്തെയും പോലെ ഇതുമൊരു തത്വശാസ്ത്രമാകുന്നു. ഇത് അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാവുന്നതാണ്. അത് അംഗീകരിക്കുന്ന പക്ഷം തലയൂരുവാൻ സാധിക്കാത്തതുപോലുള്ള ചില വിചിത്രമായ കുരുക്കിൽ മാത്രമേ താങ്കൾ ചെന്നുപെടുന്നുള്ളൂ. സൃഷ്ടിയെക്കുറിച്ചോ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ ഒന്നും ഒരു വ്യക്തമായ മറുപടി തരുന്നില്ല. മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുവാൻ നാം ദൈവവചനത്തിലേക്ക് വന്നേ മതിയാകൂ. പൂർണ്ണമായും നഷ്ടപ്പെട്ട മനുഷ്യൻ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യൻ, ഇത് മനസ്സിലാക്കുന്നത് വരെയും ഇത് അംഗീകരിക്കുന്നത് വരെയും മനുഷ്യർ ചിന്താക്കുഴപ്പത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ നാലാം വാക്യത്തിൽ നമ്മോട് പറയുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം വംശാവലിയുടെ ഒരു പുസ്തകമാണ്, കുടുംബങ്ങളുടെ പുസ്തകം. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആദാമിൻ്റെ മകനായ ശേത്തിൻ്റെ വംശത്തിൽ പിറന്ന ദൈവിക വഴിയിൽ നടന്ന വ്യക്തികളെയായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യപുത്രിമാരെന്ന് പറഞ്ഞിരിക്കുന്നത് കായീൻ്റെ വംശത്തിൽ ജനിച്ച ആളുകളെയാണ്. ഈ പ്രത്യേക ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ രണ്ട് വംശങ്ങളും കൂടി ഇടപഴകുവാനും വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനും തുടങ്ങി എന്നതാണ്. അങ്ങനെ ഒടുവിൽ മനുഷ്യവർഗം മുഴുവൻ നശിച്ച അവസ്ഥയിലായി. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രം അതത്രേ. പല വ്യാഖ്യാതാക്കളും ഞാനീ പറഞ്ഞതിൽ വിപരീതമായിട്ടുള്ള ചിന്താഗതിയാകുന്നു അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരാകുന്നു എന്നുപോലും. അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂടെ കൂടിയതുകൊണ്ട് താങ്കൾക്ക് വലിയ ഒരു കൂട്ടം ആളുകളുടെ കൂടെ കൂടുവാൻ സാധിക്കും എന്നത് സത്യമാകുന്നു. പക്ഷേ യാഥാർത്ഥ്യം അവർ പറയുന്നതായിരിക്കില്ല എന്ന് മാത്രം. അല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിണങ്ങേണ്ടതുമില്ല. കാരണം ഇത് രണ്ടും വ്യാഖ്യാനങ്ങളത്രേ. ഏത് വിശ്വസിച്ചാലും അത് താങ്കളെ കാര്യമായി സ്വാധീനിക്കുവാൻ സാധ്യതയില്ല എന്ന കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഇനിയും ജലപ്രളയത്തിന് മുൻപ് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഈ ന്യായവിധിയാകുന്ന ജലപ്രളയം കൊണ്ടുവരുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചതെന്താകുന്നു? ആറാം അധ്യായത്തിൽ അഞ്ചാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നവയിൽ നാല് വാക്കുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ്. വലിയത്, ഒക്കെയും, എല്ലായ്പ്പോഴും, ഉള്ളതത്രേ. മനുഷ്യൻ്റെ ദുഷ്ടത വലിയതാകുന്നു, അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ. ഭൂമിയിൽ അന്നുണ്ടായിരുന്ന മനുഷ്യകുലത്തിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നതത്രേ ഈ നാല് വാക്കുകൾ. ആറാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. യഹോവ അനുതപിച്ചു. എന്താണ് യഹോവയെ അനുതപിപ്പിച്ചത്? മനുഷ്യൻ്റെ ദുഷ്ടത മൂലമാണ് ദൈവം അനുതപിക്കുവാനിടയായത്. ഈ വാക്യത്തിലുള്ള ഒരു ധ്വനി എന്തെന്നാൽ ദൈവം തൻ്റെ മനസ്സ് മാറ്റി, എന്നിട്ട് മനുഷ്യനെ ഭൂമിയിൽ നിന്നും നീക്കിക്കളവാൻ ആഗ്രഹിച്ചു. ഇതിനു മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു സൃഷ്ടിയോടും ഒരുപക്ഷെ അവൻ അത് തന്നെ ചെയ്തു കാണും. മനുഷ്യൻ്റെ പാപം ദൈവത്തെ വേദനിപ്പിച്ചെങ്കിലും അവൻ മനുഷ്യനെ ഉടനെ നശിപ്പിക്കാതിരുന്നതിൽ നമുക്ക് ദൈവത്തെ വാസ്തവത്തിൽ സ്തുതിക്കാം. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ, അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ഇവിടെ മത്സ്യത്തിൻ്റെ കാര്യം പറയുന്നില്ല എന്നത് ശ്രദ്ധിച്ചോ? കാരണമുണ്ട്. മത്സ്യം വെള്ളത്തിൽ തന്നെ ആകുന്നുവല്ലോ. കുറെ കൂടി കൂടുതൽ വെള്ളം അങ്ങ് കുടിച്ചു എന്ന് വെച്ച് അത് ചത്തുപോകുവാനൊന്നും പോകുന്നില്ല. എട്ടും ഒൻപതും വാക്യങ്ങളിൽ എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. എന്തുകൊണ്ട് നോഹയ്ക്ക് കൃപ ലഭിച്ചു? എന്തുകൊണ്ടാണ് ദൈവം നോഹയെ രക്ഷിച്ചത്? കാരണം അവൻ ദൈവത്തോട് കൂടെ നടന്നു. അത് ശരിയാ. എന്നാൽ നമ്മോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. അതെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഒരു ചാറ്റ മഴ പോലും ഇല്ലാതിരുന്ന സമയത്ത് ഉണങ്ങിയ നിലത്തിട്ടൊരു പെട്ടകം പണിയണമെങ്കിൽ അതിൻ്റെ പിൻപിൽ വിശ്വാസമല്ലാതെ എന്തായിരുന്നു? ദൈവം പറഞ്ഞതായ കാര്യം അതുപോലെ വിശ്വസിച്ച ദൈവദാസൻ, അവൻ നീതിമാനാണ്. അങ്ങനെയാണ് അവൻ നീതിമാനായത്, ദൈവത്തിൽ വിശ്വസിക്കുക. എബ്രായ ലേഖനത്തിൽ നാം ഇപ്പോൾ വായിച്ച 11-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം വിശ്വാസത്താൽ ഹാനോക്ക് എടുക്കപ്പെട്ടു എന്നത്രേ. സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുമ്പോൾ എല്ലാ വിശ്വാസികളും കർത്താവോടുകൂടെ ചേർക്കപ്പെടും. ഏറ്റവും ചെറിയ വിശ്വാസി പോലും എടുക്കപ്പെടും, കാരണം അവൻ തൻ്റെ കരുണ നമുക്കായി നീട്ടിയിരിക്കുകയാണ്. വിശ്വാസത്താൽ രക്ഷപ്പെടുന്ന മഹത്തായ അനുഭവം. എന്തുകൊണ്ടാണ് ജലപ്രളയം? എന്തിനാണ് ദൈവം ജലപ്രളയം അയക്കുന്നത്? 11-ഉം 12-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. അതായത് മനുഷ്യൻ തൻ്റെ സ്വന്തം വഴിക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴികൾ ദുഷിപ്പിച്ചു, ദൈവത്തെ നിരസിച്ചു, മറുതലിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഉദ്ദേശത്തിൽ നിന്നും മനുഷ്യൻ മാറിപ്പോയി. തൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ ജീവിക്കുവാൻ ആരംഭിച്ചു. 13-ാം വാക്യത്തിൽ നാം കാണുന്നത് ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ദൈവം ജലപ്രളയം അയക്കുവാൻ പോവുകയാണ്. അതിൻ്റെ അനേക കാരണങ്ങൾ ഒന്ന് സൂചിപ്പിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന് ഒരു വീണ്ടെടുപ്പുകാരനെ വാഗ്ദാനം ചെയ്തിരുന്നു. ഒരു രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നു എന്ന് മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ സത്യത്തിൽ കാത്തിരിക്കേണ്ടത് അതിനുവേണ്ടിയായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ നിന്നും മാറിപ്പോയി. ആദാമിനും ഹവ്വായിക്കും ദൈവം ഒരു യാഗം ഒരുക്കി കൊടുത്തു. ഹാബേലിനും ഖായീനും ഒരു മഹത്തായ നിത്യമായ പ്രമാണം നൽകി. ഈ രണ്ട് കുട്ടികൾ ഖായീനും ഹാബേലും രണ്ട് വലിയ വ്യവസ്ഥകളുടെ സംഹിതകളുടെ പ്രതിനിധികളായിട്ടാണ് നിലകൊള്ളുന്നത്. രണ്ട് വിഭാഗം ആളുകളുടെ പ്രതിനിധികൾ, നഷ്ടപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും, സ്വയനീതിക്കാരും തകർന്നും നുറുങ്ങിയുമുള്ളവരും, നാമധേയക്കാരും യഥാർത്ഥ വിശ്വാസികളും, അങ്ങനെയുള്ള രണ്ട് കൂട്ടം ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഖായീനും ഹാബേലും. ഈ പറഞ്ഞ കാലയളവിൽ മനുഷ്യവർഗത്തിൽ ഉണ്ടായിരുന്നിരുന്നത് ഇതത്രേ. പിന്നീട് നാം കാണുന്ന വേറൊരു കാര്യം, ഈ പിതാക്കന്മാർ നീണ്ട കാലയളവിൽ ജീവിച്ചിരിക്കുകയായിരുന്നു. ആദാമും മെഥുശലഹും കൂടി സൃഷ്ടിപ്പിൻ്റെ സമയം മുതൽ ജലപ്രളയത്തിൻ്റെ സമയം വരെയുള്ള കാലയളവിനെ ബന്ധിപ്പിച്ചു. അവർ തീർച്ചയായും സകല മനുഷ്യവർഗത്തിനും ഒരു വെളിപ്പാട് നൽകുകയായിരുന്നു. അവർ അങ്ങനെ ചെയ്യുകയുണ്ടായി. ആ കാലയളവിൽ ഹാനോക്ക് പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് യൂദയുടെ ലേഖനം 14-ഉം 15-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ പെട്ടകം ഉണ്ടാക്കുന്നതായ ആ അവസരത്തിൽ തന്നെ നോഹയും പ്രസംഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹാനോക്ക് അപ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് തീർച്ചയായും ജനങ്ങളെ ജാഗ്രതയുള്ളവരാക്കേണ്ടതായിരുന്നു. കാരണം ദൈവം മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നവർക്ക് മനസ്സിലായല്ലോ. മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ടതായിരുന്നു. അതുമാത്രമല്ല, മെഥുശലഹിനെക്കുറിച്ചും അവൻ്റെ പേരിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ആ ജനങ്ങൾ അറിഞ്ഞിരുന്നു. അവൻ മരിച്ചപ്പോൾ ജലപ്രളയം വരുന്നു എന്ന് അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒടുവിലായി പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും അന്നുണ്ടായിരുന്നു. തൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ, ദൈവത്തോട് മറുതലിച്ചപ്പോൾ ഭൂമിയിൽ ന്യായവിധിയായി വലിയ ജലപ്രളയം വന്നു. മനുഷ്യകുലം ഒന്നടങ്കം ദൈവത്തിൽ നിന്നും അകന്നു. റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇതൊക്കെയാണെങ്കിലും ചുരുക്കം ചിലർ അവനിൽ വിശ്വസിക്കുന്നവരായി ഉണ്ടായിരുന്നു. നോഹയും അവൻ്റെ കുടുംബവും. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, ദൈവത്തോട് കൂടെ നടന്നവൻ, അവൻ ദൈവത്തെ വിശ്വസിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ദൈവത്തിൽ ആശ്രയിച്ച ഒരു മനുഷ്യൻ ഇതാ. വിശ്വാസത്താൽ നോഹ. ഉണങ്ങിയ നിലത്തൊരു പെട്ടകം പണിയുവാൻ തീരുമാനിച്ച മനുഷ്യൻ, മഴ വന്നില്ലെങ്കിൽ അവൻ സമൂഹത്തിൽ ഒരു പരിഹാസ വിഷയമാകും എന്നതിന് സംശയമില്ല. ഞാൻ ചിന്തിക്കുന്നത് 120 വർഷം അവനത് ചെയ്തു എന്നത്രേ. എന്നാൽ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്നും ദൈവം നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇപ്രകാരത്തിലുള്ള ഒരു വിശ്വാസമാകുന്നു. ആശ്രയം, അനുസരണം, പൂർണ്ണമായിട്ടുള്ളൊരാശ്രയം. ആരും കൂടെ ഇല്ലെന്നാലും ദൈവത്തെ ആശ്രയിക്കുവാൻ സമർപ്പിക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, അവനെ മാത്രം ആശ്രയിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് സാധിക്കണം. ചുറ്റുപാടുകളെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോൾ താങ്കളുടെ വിശ്വാസം മുറുകെ പിടിക്കുവാൻ എങ്ങനെ സാധിക്കും? ഒരു സമൂഹത്തിൽ താങ്കൾ മാത്രം, അല്ലെങ്കിൽ താങ്കളുടെ കുടുംബം മാത്രം ദൈവത്തെ വിളിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര നാളുകൾ നടക്കുന്ന കാര്യമാണ്? യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് സഭയെ ചേർക്കുവാൻ വരുന്നതല്ല, തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ അവൻ വരുന്നതിന് മുൻപ്. നോഹയുടെ കാലം പോലെ ഒരു കാലമുണ്ടാകുമെന്നത് വളരെ വിസ്മയജനകമത്രേ. എന്നാൽ അതിനോട് യോജിക്കുന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന്, ഈ അധ്യായം ആരംഭിച്ചത് മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ, അന്ന് ഈ വലിയ ജനസംഖ്യാ വർധനവുണ്ടായിട്ട് ഈ പറഞ്ഞ സമയമായപ്പോഴേക്കും ഭൂമിയിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം മനുഷ്യനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. സകല ദിക്കിലേക്കും മനുഷ്യൻ വ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിഭയങ്കരമായ ജനസംഖ്യാ വർധനവുണ്ട്. ഭൂമിയുടെ പരപ്പിൽ മനുഷ്യൻ വളരെ അധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയും പെട്ടകം പണിയുന്നതിനെക്കുറിച്ച് നോഹയ്ക്ക് കൊടുത്ത നിർദ്ദേശങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. ജലപ്രളയത്തിനു വേണ്ടി ദൈവം ഒരുക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ മനുഷ്യർക്ക് വളരെയധികം അവസരങ്ങൾ നൽകുന്നു. 6:14 നാം കാണുന്നത്, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. നശിപ്പിക്കുവാൻ വളരെ പ്രയാസമുള്ള തടിയാകുന്നു ഗോഫർ മരത്തിൻ്റേത്. നമ്മുടെ ഈട്ടിത്തടി പോലെയുള്ള ഒരു തരം മരം. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി. ഇവിടെ അറകൾ എന്നതിന് കൂട് എന്ന ധ്വനിയുണ്ട്. ഒരു ആനയ്ക്ക് വലിയൊരു മുറി ആവശ്യമാണെങ്കിൽ ഒരു ചുണ്ടലിക്ക് എത്രയും സ്ഥലം വേണമെന്നറിയാമല്ലോ, അവൻ എവിടെയെങ്കിലും ഇരുന്നുള്ളൂ. അകത്തും പുറത്തും കീൽ തേക്കണം എന്ന് പറയുമ്പോൾ നാം പറയാറുണ്ടല്ലോ, വെള്ളം കയറാതെ. നമ്മുടെ നാട്ടിലൊക്കെ വള്ളങ്ങൾക്ക് എണ്ണ ഇടാറുണ്ടല്ലോ, മീനെണ്ണ. എന്ന് പറഞ്ഞതുപോലെ കീൽ തേക്കണം, വാട്ടർ പ്രൂഫ് ആക്കണം എന്ന്. 6:15 നാം വായിക്കുന്നത്, 15 അതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പലർക്കുമുള്ള ധാരണ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രത്തിൽ നിന്നുമാകുന്നു. ഒരു കെട്ടുവള്ളം പോലെ ഉള്ള ഒരു സാധനം. അങ്ങനെ ഒരു ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യമായ ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു ബോട്ടിൻ്റെ ചിത്രം നോഹ പണിത യഥാർത്ഥ പെട്ടകത്തിൻ്റെ ഒരു ഹാസ്യ ചിത്രം മാത്രമായിരിക്കും. ചിന്തിക്കൂ, അതല്ലേ യാഥാർത്ഥ്യം? പെട്ടകം പണിയുവാനുള്ള നിർദ്ദേശം തന്നെ നൽകുമ്പോൾ അത് നമുക്ക് വെളിപ്പെടുത്തുന്നത് പെട്ടകത്തിൻ്റെ സൈസ് നല്ല വലിപ്പം തന്നെ ആയിരുന്നു എന്നത്രേ. പെട്ടകത്തിൻ്റെ നീളം 300 മുഴം. ഒരു മുഴം എന്നത് 18 ഇഞ്ചാണെങ്കിൽ ഈ പെട്ടകത്തിൻ്റെ നീളം താങ്കൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, ഇങ്ങനൊരു പെട്ടകം വാസ്തവമായി ഉണ്ടാക്കുവാൻ അക്കാലത്ത് എങ്ങനെ സാധിക്കാനാണ് എന്നത്രേ. എൻ്റെ പ്രിയ സുഹൃത്തെ, നാം ഗുഹാമനുഷ്യരെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, വളരെയേറെ ബുദ്ധിമാന്മാരായ വ്യക്തികളെക്കുറിച്ച്. പ്രത്യേകിച്ചും നോഹ ബുദ്ധിമാനായ ഒരു വ്യക്തിയെ ആയിരുന്നു. നാം ചിന്തിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ് എന്നോർക്കണം. ഇന്ന് നമ്മുടെ വർഗത്തിനുള്ള ബുദ്ധി നോഹയ്ക്ക് മുൻപ് ആരംഭിച്ചെങ്കിലും നോഹയിലൂടെയാണല്ലോ പിന്നീട് വന്നത്. അവൻ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഒരു കാര്യം മറക്കരുത്, 50 അടി പൊക്കത്തിൽ അടിച്ചുയരുന്ന തിരമാലകളുള്ള സമുദ്രത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ള ഒരു കപ്പലല്ല നോഹ പണിതത്. ജീവൻ സംരക്ഷിക്കുവാൻ തക്കതായ ഒരു സ്ഥലം മാത്രമാണ് നോഹ പണിതത്. കുറേ നാളത്തേക്ക് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജീവൻ നിലനിർത്തുവാൻ ഉതകുന്ന ഒരു സംവിധാനം. ഒരു കാറ്റിലൂടെ പോകുവാനല്ല പിന്നെയോ ജലപ്രളയത്തിൽ നിലനിൽക്കുക. അക്കാരണത്താൽ തന്നെ കടലിൽ ഓടുന്ന ഒരു കപ്പലുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ പെട്ടകത്തിന് വളരെയേറെ കുറവുകൾ കണ്ടു എന്ന് വന്നേക്കാം. ഒരു മുഴം എന്ന് പറയുന്നത് 18 ഇഞ്ചാകുന്നുവെങ്കിൽ 300 മുഴം എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 450 അടി നീളമാകുമല്ലോ. അത് വളരെ നല്ല നീളം തന്നെ ആകുന്നു. എന്നാൽ അതോട് ബന്ധപ്പെട്ടുള്ള അളവുകളാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു നല്ല യുദ്ധക്കപ്പലിൻ്റെ അളവ് ഞാൻ വായിച്ചു. അത് 624 അടി നീളം, 106.5 അടി വീതി, 29.5 അടി ഉയരം. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പെട്ടകത്തിനും പ്രായോഗികമായി ഏതാണ്ട് അതേ അനുപാതത്തിലുള്ള അളവുകളാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ വികൃതമായ ഒരു വള്ളം അല്ലായിരുന്നു ഈ പറഞ്ഞത്. പിന്നെയോ ആധുനിക യുഗത്തിൽ പണിയുന്ന കപ്പലുകളോട് വളരെയേറെ സാമ്യപ്പെടുത്താവുന്ന ഒരു പെട്ടകം. നമുക്കറിയാം ഇന്ന് വിമാനവാഹിനികളായ കപ്പലുകൾ, എത്ര വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അതിനകത്ത് കൊള്ളിക്കുവാൻ സാധിക്കും, എന്തുമാത്രം ആളുകളെ അതിനകത്ത് കൊണ്ടുപോകുവാൻ സാധിക്കും. അതുപോലെ ഒന്ന് പണിയുവാൻ ഈ പറഞ്ഞത്രയും വർഷങ്ങൾ എടുത്ത് നോഹയെ കൊണ്ട് സാധിക്കില്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? മഹാമണ്ടത്തരമില്ലേ? 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം, മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വെക്കണം, പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വെക്കണം, താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം, പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കിളിവാതിൽ പെട്ടകത്തിൻ്റെ വശത്തുണ്ടാക്കിയ ഒരു ചെറിയ വിള്ളൽ അല്ലായിരുന്നു എന്നോർക്കണം. അത്രയും നാൾ ആ കണ്ട മൃഗങ്ങളെ എല്ലാം പാർപ്പിച്ചിരുന്ന ആ സ്ഥലത്തെ ദുർഗന്ധത്തെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കുവാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പശുവിനെ വളർത്തുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അത്രയും ചിന്തിച്ചിട്ടില്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് വല്ലവരും പറയുന്നത് കേൾക്കുമ്പോൾ സംശയം കൂടുന്നത്. മേൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിന് ചുറ്റോടു ചുറ്റും ഉണ്ടാക്കിയ ഒരു വാതിലായിരുന്നു ഈ പറഞ്ഞത്. പെട്ടകത്തിൻ്റെ മേൽക്കൂര ഈ വാതിലിനെ കവിഞ്ഞു കിടന്നിരിക്കണം. നമ്മുടെ വീടുകൾക്കൊക്കെ വെന്റിലേഷൻ വെക്കില്ലേ, അതുപോലെ. പലരുടെയും ഭാവന ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തതുപോലെയാകുന്നു. ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിക്കുവാൻ ഇടയില്ല എന്ന മുൻവിധിയോടുകൂടിയാണ് പലരും വായിക്കുന്നത് തന്നെ. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വെക്കണമെന്ന് വായിക്കുന്നു. പെട്ടകത്തിന് ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ എന്ന്. ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പെട്ടകത്തിനകത്തേക്കുള്ള വാതിലും അവൻ തന്നെയാകുന്നു. അവനിലൂടെ കയറി മാത്രമേ ഒരു മനുഷ്യന് രക്ഷപ്പെടുവാൻ സാധിക്കൂ. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. പെട്ടകത്തിന് 3 തട്ടുകളും ഉണ്ടായിരുന്നു. ഇനിയും അതിനകത്തെ യാത്രക്കാരെ നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നു, ആകാശത്തിൻ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിലൊരു ജലപ്രളയം വരുത്തും, ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. ദൈവം ഭൂമിയിൽ ന്യായവിധി കൊണ്ടുവരുന്നു. മൃഗത്തിന്മേലും പക്ഷികളുടെ മേലും മനുഷ്യരുടെ മേലും ന്യായവിധി വരുന്നു. 18-ഉം 19-ഉം 20-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരയണം. ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായി നിന്റെ അടുക്കൽ വരയണം എന്ന് പറയുമ്പോൾ പലരും ചിന്തിച്ചിരിക്കുന്നത് നോഹ നടന്ന് സകല മൃഗങ്ങളെയും പക്ഷികളെയും പിടിക്കുകയായിരുന്നു എന്നത്രേ. അത് അസാധ്യമായ ഒരു പണിയാകുന്നു എന്ന് തോന്നുന്നതിനാൽ ഇവിടുത്തെ സംഭവത്തെ ഒരു കെട്ടുകഥയായി കണ്ട് പലരും ആശ്വസിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ സുഹൃത്തെ, ഈ പറഞ്ഞതൊക്കെ നോഹയുടെ അടുത്തേക്ക് വരികയായിരുന്നു. മൃഗങ്ങൾ അപകടത്തിലാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. മൃഗങ്ങളുമായി ഇടപഴകുന്നവരോട് തന്നെ ചോദിച്ചാൽ അവർ അത് പറയും. ജലപ്രളയം വരുന്നതിനാൽ സകല മൃഗങ്ങളും നോഹയുടെ അടുത്തെത്തി എന്നാണ് ഇതിൻ്റെ അർത്ഥം. 21 22 വാക്യങ്ങളിൽ നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം, അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. വളരെ പ്രായോഗികമായി ചിലത് ചെയ്യുവാൻ പോകുന്നു. മൃഗങ്ങൾക്ക് ആഹാരമായി വളരെയേറെ പുല്ല് നോഹ പെട്ടകത്തിൽ കരുതി കാണും. അത് കേൾക്കുമ്പോൾ ചിലരുടെ സംശയം, അത് വരട്ടെ, ചില മൃഗങ്ങൾ മാംസം തിന്നുന്നതായിരുന്നല്ലോ, അവ അന്യോന്യം തിന്നുമായിരുന്നില്ലേ എന്ന്. ഞാൻ പറയട്ടെ, ജലപ്രളയത്തിന് സമയം വരെയും മനുഷ്യനും മൃഗങ്ങളും മാംസഭുക്കുകളല്ലായിരുന്നു. ഇതേക്കുറിച്ച് കൂടുതലായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രമാകുന്നു. എന്നാൽ നാം പലപ്പോഴും അതറിയുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതറിഞ്ഞ് അംഗീകരിച്ച് ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.